2021 ജൂൺ 10 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. നിയമസഭയിൽ നിന്ന് CP ശ്രീഹർഷൻ എഴുതുന്നു. ഒരു ചുണ്ടങ്ങ വഴുതനങ്ങ വിശേഷം. ചൊവ്വാഴ്ച PT തോമസ് ചുണ്ടങ്ങ കൊടുത്ത് ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നൊരു വഴുതനങ്ങ വിനയ പുരസരം ഏറ്റുവാങ്ങി. സംഗതി വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിലെ മരമുറി കേസുമായി ബന്ധപ്പെട്ടതാണ്. കേസിലെ പ്രതികളെപ്പറ്റി തോമസ് ചൊവ്വാഴ്ച ഉയർത്തിയ ആക്ഷേപം എന്തൊക്കെയോ പുകപടലങ്ങൾ ഉയർത്തിയെന്ന് മറ്റു പലർക്കും എന്നതുപോലെ മുഖ്യമന്ത്രിക്കും തോന്നിയിരിക്കാം. മാംഗോ മൊബൈൽസ് കമ്പനിക്കാരുടെ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തും മുൻപേ പ്രതികൾ അറസ്റ്റിലായതിനാൽ മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം നടത്തേണ്ടി വന്നില്ലെന്നായിരുന്നു തോമസിന്റെ കാർഡടച്ചുള്ള വേടി. ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ഉത്തരമൊന്നും പറഞ്ഞില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു പോയതാകാം. ഇന്നലെ ബഡ്ജറ്റ് ചർച്ച അവസാനിക്കാറായപ്പോഴാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പട്ടാപ്പകലിനെ കുറ്റാക്കുറ്റിരുട്ടാക്കാൻ സഭയെ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം തോമസിനെ ഉപദേശിച്ചു. തോമസ് പറഞ്ഞ ആ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്ന തീയതി മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. 2016 ഫെബ്രുവരി 29. താനെന്ന് മുഖ്യമന്ത്രിയല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ മുഖ്യമന്ത്രി ആരാണെന്ന് വരുത്താൻ തോമസ് ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് കുത്തി നോവിച്ചു. കുറ്റവാളികൾക്ക് ഏത് മുഖ്യമന്ത്രിയുടെ മേലാണ് സ്വാധീനമെന്ന് അന്നത്തെ തീയതിയും കാലവുമൊക്കെ വെച്ച് കണക്ക് കൂട്ടിക്കോളാൻ കൽപ്പിച്ചു. സാധാരണഗതിക്ക് ഇത്തരം അബദ്ധങ്ങൾ പിണഞ്ഞാൽ മാപ്പ് പറയലാണ് നാട്ടുനടപ്പെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചെങ്കിലും അതിൽ കൊരുക്കാൻ തോമസ് കൂട്ടാക്കിയില്ല. ഭരണപക്ഷക്കാരിൽ ചിലർ മാപ്പ് പറയുന്നില്ലേ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ വില സെഞ്ചുറിയിലേക്ക് കുതിക്കുന്നതാണ് പ്രതിപക്ഷത്തു നിന്ന് എൻ ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം. പെട്രോളിയം വില കൂടുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 7 തവണ സംസ്ഥാനത്തിനുള്ള അധിക നികുതി വേണ്ടെന്ന് വെച്ചെന്നാണ് ഷംസുദ്ദീന്റെ വാദം. വാഴ നനയുമ്പോൾ ചേനയും നനയുകയാണെന്നും എന്നാൽ ചേനയ്ക്ക് വെള്ളം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന നിലപാടിലാണ് ഇടതു സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനെയും പഞ്ചാബിനെയും അടക്കം ഉദാഹരിച്ച് കേരളത്തിലാണ് നികുതി നിരക്ക് കുറവെന്ന് സമർത്ഥിക്കാനാണ് ധനമന്ത്രി KN ബാലഗോപാൽ മെനക്കെട്ടത്. VS സർക്കാരും കഴിഞ്ഞ 1 പിണറായി സർക്കാരും കൊടുത്ത നികുതി ഇളവുകളുടെ കണക്കും നിരത്തി. കേന്ദ്രത്തിന്റെ കൊള്ളക്കെതിരെ നിലപാടെടുക്കാൻ നമ്മുടെ സമീപനത്തിലും ധാർമ്മികത വേണമെന്നാണ് സതീശന്റെ നിലപാട്. അതുകൊണ്ട് ബസ്സുകാർക്കും ഓട്ടോക്കാർക്കും മറ്റും ഇന്ധന സബ്സിഡിയെങ്കിലും നൽകാൻ അഭ്യർത്ഥിച്ചാണ് ഇറങ്ങിപ്പോയത്. സ്വന്തം മണ്ഡലമായ കുന്ദമംഗലത്തെ പരസ്യമായ കോലീബി സഖ്യത്തിന് തെളിവായി അവിടത്തെ UDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് PTA റഹിമാണ്. DCCയുടെ ജനറൽ സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പാണക്കാട് തങ്ങളാണത്രേ. ലൈഫ് ബോയിയും ആരോഗ്യവും തമ്മിൽ ബന്ധമില്ലെങ്കിലും ലൈഫ് ബോയ് ഉള്ളിടത്ത് ആരോഗ്യമുണ്ടെന്ന പരസ്യത്തിൽ വീണതുപോലെ പിണറായി സർക്കാരിന്റെ പരസ്യത്തിലും ജനം മുങ്ങിപ്പോയെന്നാണ് AP അനിൽകുമാറിന്റെ കണ്ടെത്തൽ. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ സാഹചര്യവും ബലവും ദൗർബല്യവുമെല്ലാം തിരിച്ചറിയുന്ന നല്ല തേരാളിയായി ധനമന്ത്രി ബാലഗോപാലിനെ ചീഫ് വിപ്പ് N ജയരാജ് വിശേഷിപ്പിച്ചു. ഓരോ വാക്യത്തിലും തുടക്കവും ഒടുക്കവും സാറെന്ന സംബോധനയോടെ തരൂരംഗം PP സുബോധ് പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു. KM സച്ചിൻ ദേവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ പിണറായിയുടെ കാലത്ത് നടക്കാത്തതായി ഈ ഭൂമുഖത്തൊന്നും അവശേഷിക്കുന്നില്ലെന്ന പ്രതീതിയാണ് ഉളവാക്കിയത്. 60 വർഷം മുമ്പ് 34-കാരനായ തന്റെ പിതാവ് CH മുഹമ്മദ് ഗോയ സ്പീക്കർ കസേരയിൽ ആദ്യമിരുന്ന ദിവസത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വൈകാരികത വിവരിച്ച ശേഷം ഡോക്ടർ MK മുനീർ തുടർ പിണറായി ഭരണത്തെ തള്ളിപ്പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അട്ടത്തുവച്ചും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ വെയിലത്തുണക്കാനിട്ടും CAA തള്ളിലൂടെയുമാണത്രേ ഈ തുടർ ഭരണം. CHന്റെ പേരിന് അപമാനമുണ്ടാക്കരുതെന്ന് MM മണി മുനീറിനെ ഓർമ്മിപ്പിക്കാതിരുന്നില്ല. പച്ചയായി കബളിപ്പിക്കുന്ന ബഡ്ജറ്റിലെ കണക്കുകളെല്ലാം കാപട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റം ചാർത്തി. സാങ്കേതികത്വത്തിലേക്ക് വെറുതെ പോകാതെ കാര്യം കാണുവെന്ന് ധനമന്ത്രി ബാലഗോപാൽ സതീശനോട് അഭ്യർത്ഥിച്ചു.